അധ്യായം 32, പേജ് 206. അനുരാഗിണി. അവർ കടന്നു വരുമ്പോൾ ആദ്യ ദേശം മുഴുവൻ മണ്ണെണ്ണ മണക്കുകയായിരുന്നല്ലോ. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടാൽ ആകെ ആളിക്കത്തുമെന്ന മട്ടിൽ കടവത്തു നിന്ന് തന്നെ അവർ കഥകൾ കേട്ടു തുടങ്ങി. പറന്നുപോകുന്ന കാക്ക പോലും വിളിച്ചു പറഞ്ഞു, ശൈലജ ശൈലജ. ഹൈ, തൻ്റെ പെണ്ണും പിള്ളയാൾ കൊള്ളാലോ. പറഞ്ചു ചക്രമാക്കൽ ചന്ദ്രമോഹൻ്റെ തോളത്ത് തട്ടി അഭിനന്ദിച്ചു, ഒപ്പം കളിയാക്കുകയും ചെയ്തു. എൻ്റെ പെണ്ണുംപിള്ളയുടെ നാട്ടിൽ കാറ്റിന് താമരപ്പൂവിൻ്റെ മണമാണെന്ന് താൻ വീമ്പടിച്ചിട്ട് ഇപ്പോൾ എലി ചത്തുചീഞ്ഞ മണമാണല്ലോ വരണത് ചന്ദ്രമോഹ. കറുത്തുകൊഴുത്ത വെള്ളവും അതിലൊഴുകി നീങ്ങുന്നതും ഒഴുകാനാവാതെ കെട്ടി നിൽക്കുന്നതുമായ മലിനവസ്തുക്കളും കണ്ട് ചന്ദ്രമോഹൻ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. എന്താണിവിടെ സംഭവിച്ചത്? ജയൻ മുനക്കിക്കടവ് മൂക്കുപൊത്തി. ഇത് ഭയങ്കരമാണ് കേട്ടോ, ചക്കം കണ്ടത്തേക്കാളും ഭയങ്കരമാണ്. അമ്മോ, ഒരു ജാതി ശൂര്. ചക്രമാക്കൽ തല വിലങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. അയാളുടെ മുഖം ചുഴിഞ്ഞു. ഒരു രക്ഷയുമില്ല എന്ന് അയാൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി. പിടിച്ചതിനേക്കാളും വലുതാണല്ലോ അളയിലുള്ളത്, മാഷു പറഞ്ഞു. ചന്ദ്രമോഹൻ അപ്പോഴൊക്കെയും സ്വയം ചോദിക്കുകയായിരുന്നു, എങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെയായി? ശൈലജയെ തമ്പുരാൻ്റെ കൊട്ടിലിന് മുൻവശത്ത് തിരിച്ചു കൊണ്ടാക്കിയിട്ട് മടങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ നാട്ടുകാരൻ സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞിരുന്നു. അത് മറ്റാരും കാണാതിരിക്കാൻ അന്ന് അയാൾ മുഖം കഴുകിയത് ഈ വെള്ളം കൊണ്ടായിരുന്നില്ല. കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കുളിർ നീരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അയാൾ നിന്നു. അയാളുടെ കണ്ണീര് അതിലേക്ക് ഇറ്റിറ്റ് വീഴുകയും ചെയ്തു. അത് ചക്കം കണ്ടത്തിൻ്റെ മുഴുവൻ കണ്ണീരായിരുന്നു. വെയിൽ തട്ടി അടിയിലെ വെള്ളാരം കല്ലുകൾ തിളങ്ങുന്ന, ചെറുമീനുകൾ മിന്നിപ്പായുന്ന, കാറ്റിൽ കുനുകുനെ ഓളങ്ങളിളകുന്ന താമരപ്പൂ മണക്കുന്ന വെള്ളത്തിലൂടെ അന്ന് തോണി നീങ്ങിയപ്പോൾ അയാൾ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ഈ വെള്ളത്തിൽ കളിച്ചു വളർന്നവർക്കെങ്ങനെ ചക്കം കണ്ടത് ജീവിക്കാൻ പറ്റും? അവളെ അതിന് നിർബന്ധിക്കുന്നത് പാപമാണ്. കരക്കി പിടിച്ചിട്ട മീൻ പോലെ അവൾ പിടഞ്ഞു ചത്തുപോകും. വിശ്വസിച്ച് വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു നാട്ടിൽ നിന്നുള്ളവനാണ് ചന്ദ്രമോഹൻ. എന്ത് യോഗ്യതയാണ് അവനുള്ളത്? വീട്ടുമുറ്റത്തെ കുഴിയിൽ കിടക്കുന്ന വെള്ളം പോലും കോരിക്കുടിക്കാവുന്നത്ര ശുദ്ധിയുള്ളതാണ് ആദിയിൽ. ആദി വെടിഞ്ഞ് ചക്കം കണ്ടത്ത് വന്ന് പാർക്കാൻ അവളെ നിർബന്ധിക്കുന്നത് കെട്ടിച്ചായച്ചതിൻ്റെ പേരിലാണെങ്കിൽ അത് തിരിച്ചറിയേണ്ടത് ചന്ദ്രമോഹൻ്റെ കടമയാണ്. ശൈലജ ഇവിടെ ജീവിച്ചോട്ടെ, വെൺമയോരുന്ന ഞാറപ്പക്ഷികളുടെ കൂടെ അവരെ പോലെ. എന്നാൽ ഇപ്പോൾ ആദിദേശത്തിനെ മലിനമാക്കപ്പെട്ട മുഖത്ത് നോക്കി ചന്ദ്രമോഹൻ അത്ഭുതപ്പെടുന്നു. ഇവിടെ എങ്ങനെയാണ് ശൈലജ ജീവിക്കുന്നത്? കറുത്തു കുറുകിയ ഈ വെള്ളത്തിൽ അവൾ എങ്ങനെ തൊടുന്നു? ബോധക്ഷയമുണ്ടാകുന്ന ഈ ദുർഗന്ധം അവളെങ്ങനെ സഹിക്കുന്നു? കാഴ്ചയിലെ ഈ വ്രണങ്ങളെ അവളെങ്ങനെ പൊറുക്കുന്നു? ചന്ദ്രമോഹന് ആ നിമിഷം തന്നെ ശൈലജയെ കാണണമെന്ന് തോന്നി. അയാൾ ഓർത്തു, കല്യാണത്തിൻ്റെ തിരക്കിൽ നിന്ന് ആർത്തിയോടെ അവളെ കാണാൻ കിടപ്പുമുറിയിലേക്ക് ഓടിയെത്തിയത്. ശൈലജ ഇരുന്ന് കരയുകയായിരുന്നു, അറപ്പോടെ പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ട്. കാല് നിലത്ത് മുട്ടാതെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ചക്കം കണ്ടം കായൽ കെട്ടി നിൽക്കുന്നത് കിടപ്പറയിലാണെന്ന പോലെ. കല്യാണസാരി മുട്ടിന് മീതേക്ക് തെറുത്ത് കയറ്റി വച്ചിരിക്കുന്നു. മെഴുതിരി പോലെ നീണ്ട് ഉരുണ്ട് കടഞ്ഞെടുത്ത കാലുകളും വെള്ളിപ്പാദസരം ചുറ്റിപ്പിടിച്ച ഞെരിയാണിയും തുടുത്ത പാദങ്ങളും കണ്ട് ചന്ദ്രമോഹൻ വിസ്മയിച്ചു നിന്നു. എനിക്ക് തിരിച്ചു പോകണം. അയാളെ കണ്ടതും അവൾ ഉറക്കെ നിലവിളിച്ചു, എനിക്കിവിടെ പറ്റില്ല, എനിക്ക് വെള്ളം പിടിക്കില്ല. നിലവിളി കേട്ട് വാതിൽക്കലേക്ക് ഓടിയെത്തിയവരോട് അവൾ കൈനീട്ടി അപേക്ഷിച്ചു, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്, എനിക്കിവിടെ പറ്റില്ല. കുടിച്ച ഓരോ തുള്ളി വെള്ളവും വായിൽ വിരലിട്ട് ഛർദ്ദിച്ചു കളഞ്ഞ് അവൾ ചന്ദ്രമോഹൻ്റെ മടിയിൽ കുഴഞ്ഞു കിടന്നു. നേരം വിളിക്കട്ടെ, വീട്ടിൽ പോകാം, ചന്ദ്രമോഹൻ അവളെ ആശ്വസിപ്പിച്ചു. ദുർബലമായ കൈകൾ കൊണ്ട് അവൾ ചന്ദ്രമോഹൻ്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു. സ്നേഹല്യാഞ്ഞിട്ടല്ല, തേങ്ങലുകൾക്കിടയിൽ അവൾ പറഞ്ഞു. ഇഷ്ടല്യാഞ്ഞിട്ടല്ല, സ്നേഹല്യാഞ്ഞിട്ടല്ല, എനിക്കിഷ്ട, ഒരുപാടിഷ്ട. ചന്ദ്രമോഹൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് അവൾ ആദിയുടെ ജലവിശുദ്ധിയെപ്പറ്റി പറഞ്ഞു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന തമ്പുരാനെപ്പറ്റി പറഞ്ഞു. വെള്ളം മലിനപ്പെടുത്തുന്നതൊന്നും ആദിയിലുള്ളവർ ചെയ്യാറില്ലെന്ന് പറഞ്ഞു. കളിക്കായാലും കാര്യത്തിനായാലും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്യാനിടയായാൽ തമ്പുരാൻ്റെ മുന്നിൽ പൊറുതി പറഞ്ഞ് പിഴയിടാറുണ്ടെന്ന് പറഞ്ഞു. എണ്ണയാണ് പിഴ. വിളക്കുമാളത്തിൽ പ പതിവിലധികം വിളക്ക് കണ്ടാൽ തീരുമാനിക്കാം ആരോ പിഴ ചെയ്തിട്ടുണ്ട്. വെള്ളം അവരുടെ ജീവിതമാണ്, ജീവിതത്തിൻ്റെ അർത്ഥമാണ്, ജീവിക്കാനുള്ള മാതൃകയാണ്. ചന്ദ്രമോഹൻ വേദനയോടെ ഓർത്തു. ഇത്ര വലിയ പിഴ ചെയ്തത് ആരാണ്? വിളക്കുമാടം കാണുന്നില്ല, വെളിച്ചവും കാണുന്നില്ല. ആദിയിലെ വെള്ളം കലക്കിയത് ആട്ടിൻകുട്ടിയോ ചെന്നായയോ? പിരിയുമ്പോൾ ഏതോ പുരാണകഥയിലെ നായികയെപ്പോലെ മുടിയഴിച്ചിട്ട് നിന്ന് അവൾ വാക്കു തന്നു. ചക്കങ്കണ്ടത്തെ വെള്ളം തെളിയുന്ന കാലം ഞാൻ തിരിച്ചു വരും. ചിരിക്കണോ കരയണോ എന്ന് ചന്ദ്രമോഹന് നിശ്ചയമുണ്ടായില്ല. പത്തടി നടന്നിട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് പൂത്തു നിൽക്കുന്ന പൂപ്പരത്തിയുടെ ചുവട്ടിൽ അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അനങ്ങാതെ നിൽക്കുകയാണ് ശൈലജ. നിഴലും വെളിച്ചവും പൂവും ഇലകളും കാറ്റും വെള്ളവും എല്ലാം കൂടി അവളെ അപൂർവ തേജസ്വിനിയാക്കുന്നു. പിന്നെ കണ്ടിട്ടില്ല. ചക്കങ്കണ്ടത്ത് പുലരികളും സന്ധ്യകളും വന്നുപോയി. മഴയും വെയിലും മാറി മറഞ്ഞു. രോഗവും മരണവും പടികേറി വന്നു. പറന്ന് 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 കുഴഞ്ഞ ചിറകുമായി എത്തിയ ദേശാടന കിളികൾക്ക് ചക്കങ്കണ്ടത്ത് തീറ്റയും ചേക്കയും കിട്ടിയില്ല. ചക്കങ്കണ്ടം കായൽ എത്ര കരഞ്ഞു വിളിച്ചിട്ടും അവർ മടങ്ങി വന്നില്ല. പൂക്കാനും തളിർക്കാനുമാവാതെ ചക്കങ്കണ്ടത്തെ മരങ്ങൾ മുരടിച്ചു. തലപോയ തെങ്ങുകൾ ദുശകനങ്ങൾ പോലെ ഒറ്റപ്പെട്ട് നിന്നു. അകത്ത് ചീയൽ കയറി കവുങ്ങുകളും വാഴകളും കുഴഞ്ഞു വീണു. ശിശുക്കൾ നിശബ്ദരായി, മാറാരോഗങ്ങൾക്ക് കീഴടങ്ങി. പരാതിയില്ലാതെ മരിച്ചു. കണ്ടലുകൾ മാത്രം പറഞ്ഞു, ആവുന്നത്ര ശ്രമിച്ചു നോക്കാം, അരിപ്പ പോലെ നിലകൊള്ളാം, താങ്ങാവുന്നത്ര അഴുക്ക് വലിച്ചെടുത്തോളാം. ശൈലജ തിരിച്ചു വരട്ടെ. ചന്ദ്രമോഹന ചിരിയാണ് വരുന്നത്. ശൈലജ തിരിച്ചെത്തണമെങ്കിൽ ചക്കങ്കണ്ടത്തെ വെള്ളം തെളിയണം. അത് തെളിയണമെങ്കിൽ ഒരു പ്രളയം തന്നെ ഉണ്ടാവണം. കൈകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് നമ്മൾ ഭൂമിയെ മലിനമാക്കുന്നത് എന്നതിനാൽ എല്ലാ പാപങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ ഹൃദയ മാലിന്യങ്ങളും ഒഴുകിക്കൊണ്ടുപോകാൻ ശക്തിയുള്ള ഒരു പ്രളയമുണ്ടാവണം. പ്രളയത്തിന് ശേഷം പശ്ചാത്താപ കണ്ണീർ പോലെ തെളിഞ്ഞ വെള്ളം മാത്രം അവശേഷിക്കണം. വെള്ളത്തിനു മീതെ മഴവില്ലുതുക്കുകയും ഭൂമിയിൽ സമാധാനം നിറയുകയും വേണം. പകലിൽ സൂര്യനും രാത്രിയിൽ ചന്ദ്രനും മാത്രം വെള്ളത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണം. ഏകാന്തതയുടെ കോടി വർഷങ്ങൾ പിന്നെയും കടന്നുപോകണം. കാലം പൂർണ്ണമാകുമ്പോൾ അവിസ്മരണീയമായ ഒരു നിമിഷത്തിൽ വെള്ളത്തിൽ ആദ്യത്തെ ജീവകോശം ഉരുവായേക്കാം. അത് ശൈലജയായിരിക്കും. അവളുടെ വാരിയലിൽ നിന്ന് ചന്ദ്രമോഹൻ ജനിക്കും. അത് മതി, അത് മതി. പാലത്തിനു മീതെ നിരന്നു കിടക്കുകയായിരുന്നു ടിപ്പറുകളും മണ്ണ് ലോറികളും JCBകളും പോലീസ് ജീപ്പുകളും. വഞ്ചി പാലത്തിനടിയിലൂടെ കടന്നുപോയി. എന്താത്, യുദ്ധണ്ടോ? ചക്രമാക്കൽ ചോദിച്ചു. പുതുമഴയ്ക്ക് മണ്ണിൽ നിന്ന് പൊടിയുന്ന ഈയാമ്പാറ്റകൾ പോലെ ആദിദേശത്തെ ആണും പെണ്ണും കുഞ്ഞും കുട്ടിയും വയസ്സായവരും രോഗികളുമൊക്കെ കുമാരൻ്റെ ടിപ്പർ ലോറികളുടെ മുന്നിൽ ഇരച്ചുകൊണ്ടിരുന്നു. അടിയേറ്റ് മുഖം വീങ്ങിയവരും കണ്ണുകലങ്ങിയവരുമായിരുന്നു പലരും. ആൾക്കൂട്ടത്തിൽ ഒരു മിന്നൽ പോലെ ചന്ദ്രമോഹൻ ശൈലജയെ മിന്നി പറയുന്നത് കണ്ടു. നീലനിറമുള്ള ഇരട്ട ശലഭങ്ങളായി അവളുടെ കണ്ണുകൾ വന്ന് അയാളുടെ മുഖത്ത് തൊട്ടു. പറന്നുപോയി. അടുത്ത നിമിഷത്തിൽ അവൾ എവിടെയോ ഒളിച്ചു. അവളെങ്ങനെ അയാളുടെ മുഖത്ത് നോക്കും? അവളുടെ അടുക്കള ദുർഗന്ധത്തിലേക്ക് തുറക്കുന്നു. അവളുടെ കുടിവെള്ളത്തിൽ പുഴുക്കൾ നുരയ്ക്കുന്നു. അവളുടെ കിണറ്റുവക്കിൽ വെള്ളത്തൊട്ടി തുരുമ്പ് പിടിക്കുന്നു. കയർ ചിതൽ തിന്നുന്നു. അവളുടെ ഭക്ഷണം ഈച്ചകളുടെ വിരുന്നായി. മലിനജലം നീന്തിക്കടന്നെത്തിയ എലികൾ കിടപ്പുമുറികളിൽ വാസമായി. മേൽക്കൂരയിലെ പ്രാവുകൾ പറന്നുപോയി. ചക്കങ്കണ്ടത്തെ വെള്ളം തെളിയുന്ന കാലം ഞാൻ തിരിച്ചു വരാമെന്ന് അവൾ കൊടുത്ത വാക്കോർത്ത് ചന്ദ്രമോഹൻ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവില്ലേ? നീരുറവകളുടെയും അരുവികളുടെയും വിശുദ്ധ തടാകങ്ങളുടെയും നാട്ടിൽ നിന്നുള്ളവൾ എന്ന ഉന്നത പദവി അവൾക്ക് നഷ്ടപ്പെട്ടു.